ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
കഴിഞ്ഞുപോയ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് മാധ്യമം ദിനപത്രം നന്മണ്ടയിലെ ഒരു മൂസാക്കയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഓർമ്മകളിലെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും എഴുതിയിരുന്നു. ആദ്യകാലത്ത് വോട്ട് ചോർച്ച തടയാൻ കാവലിരിക്കുകയും വോട്ടുകൾ ഉറപ്പിക്കാൻ മുന്നിട്ടിറങ്ങുകയും ചെയ്ത പുനത്തിൽ മൂസ എന്ന 83 വയസ്സുള്ള മൂസാക്കയെക്കുറിച്ച്. 83 വയസ്സിലും പഴയകാല സഹപ്രവർത്തകരുടെ പേരുകളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും മൂസാക്കയ്ക്ക് ഇന്നലെ നടന്ന പോലെ പറയാനാകും എന്ന് വാർത്തയിൽ പറഞ്ഞിരുന്നു. മൺമറഞ്ഞുപോയ നിരവധി സഖാക്കളുടെ പേരുകൾ അദ്ദേഹം ഓർത്തെടുത്ത് പറഞ്ഞിരുന്നു. അക്കാലത്ത് പൊയിൽക്കണ്ടി മുതലാളിമാർക്ക് ഒട്ടനവധി തൊഴിലാളികളുണ്ടായിരുന്നു. ഇവരുടെ വോട്ട് പിടിക്കാൻ പാർട്ടി നിയോഗിച്ചത് മൂസയെയായിരുന്നു. അതനുസരിച്ച് മൂസ തൊഴിലാളികളെ രഹസ്യമായി പാർട്ടി അനുഭാവിയുടെ വീട്ടിലെത്തിച്ചു. ശേഷം മുതലാളിമാരുടെ കണ്ണിൽപ്പെടാത്ത വിധം AUP സ്കൂളിലായിരുന്ന പോളിംഗ് സ്റ്റേഷനിലെത്തിച്ചു. അതേപോലെ കുയ്യാട്ട് ലക്ഷം വീട് കോളനിയിലെ വോട്ട് എതിർപാർട്ടിക്കാർ റാഞ്ചാതിരിക്കാൻ കാവലിരുന്നതും മൂസ ഓർക്കുന്നു. കാരാട്ട് മേഖലയിൽ വോട്ടുറപ്പിക്കാനുള്ള ദൌത്യവും ഇദ്ദേഹത്തിനായിരുന്നു. പഴയകാലത്തെ പ്രചരണ തന്ത്രങ്ങളിൽ നിന്നും എത്രയോ പടി ഇന്ന് മുന്നിലാണെന്നും ഫ്ലക്സ് വേണ്ടെന്ന് വച്ചതോടെ ചുവരുകളിൽ പ്രചാരണം പഴയ രീതികളിലേക്ക് തിരിച്ചുവന്നതായും മൂസ പറയുന്നു. അക്കാലത്ത് പാർട്ടി അനുഭാവികളായ നല്ല കയ്യക്ഷരമുള്ളവരുടെ സേവനം പാർട്ടി ഉപയോഗപ്പെടുത്തിയിരുന്നു. അവർ പാർട്ടിക്ക് വേണ്ടി ബാനറും ബോർഡും തയ്യാറാക്കുമായിരുന്നു. രാപ്പകൽ ഭേദമന്യേ വീടുകൾ കയറിയിറങ്ങി വോട്ടർമാരുടെ ചായ്വ് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അത് ശരിയായ വിലയിരുത്തലായിരിക്കും. റാന്തലിന്റെയും പെട്രോമാക്സിന്റെയും വെളിച്ചത്തിൽ കറമൂസ തണ്ടിനുള്ളിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ ഊതിക്കൊണ്ട് വയൽവരമ്പിലൂടെയുള്ള പ്രകടനവുമെല്ലാം മൂസ ആവേശത്തോടെ പറഞ്ഞിരുന്നു. കറമൂസ എന്നത് നമ്മുടെ പപ്പായയാണ്. കപ്പരക്ക എന്നും കപ്പളങ്ങ എന്നും ധർമ്മത്തുങ്ങ എന്നൊക്കെ പറയുന്ന പപ്പായ. കാലം മാറി, തെരഞ്ഞെടുപ്പ് രീതികളും മാറി. ഇന്ന് വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ കക്ഷികളും സകല അടവുകളും പയറ്റുന്നുണ്ട്. എത്ര പണമാണ് ഓരോ തെരഞ്ഞെടുപ്പിലും ചെലവാകുന്നത്? ജാഥയ്ക്കും പ്രചരണത്തിനും വരുന്ന ചെലവ് കൂടാതെ മാധ്യമങ്ങളിലൂടെയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും ഉള്ള പ്രചരണത്തിന്, വോട്ട് പിടിക്കാനിറങ്ങുന്ന പ്രവർത്തകരുടെ, ഏജന്റുമാരുടെ, വാഹനങ്ങളുടെ ഒക്കെ ചെലവ്. മാതൃഭൂമി ദിനപത്രത്തിൽ എം ബഷീർ എഴുതിയ ഒരു ലേഖനം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ എത്ര ചെലവാകും എന്ന് കാണിച്ചു തരുന്നുണ്ട്. പ്രധാനമായും പറയുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അന്തിമഘട്ടത്തിലേക്ക് മുന്നണികൾ നീങ്ങിയതോടെ തെരഞ്ഞെടുപ്പ് ചെലവിന്റെ കണക്ക് കൂട്ടലുകളും ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ഘട്ടം മുതൽ വോട്ടെണ്ണൽ ദിനം വരെ പണമിറക്കണം. എങ്കിൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ. ഒരു സ്ഥാനാർത്ഥിക്ക് 30.8 ലക്ഷം രൂപയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചെലവാക്കാനാവുക എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരു മാസത്തിൽ താഴെ മാത്രമേ സമയം ഉള്ളൂവെങ്കിലും ബൂത്ത് തലത്തിലെ സ്ക്വാഡ് വർക്കിന് തന്നെ ഇതിനേക്കാൾ കൂടുതൽ തുക വേണം എന്നാണ് പല സ്ഥാനാർത്ഥികളും രഹസ്യമായി തന്നെ വെളിപ്പെടുത്തുന്നത്. പെട്രോളിന്റെ പൊള്ളുന്ന വില വാഹനവ്യൂഹത്തെയും അനൗൺസ്മെന്റ് വാഹനങ്ങളെയും പൊള്ളിക്കുന്നുണ്ട്. 2016 ഒരു പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കണക്കും ഇക്കുറി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ കണക്കുകൂട്ടലും പ്രത്യേകമായി ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. 2016 താരപ്രചാരകരില്ലാത്ത ഒരു ജാഥയ്ക്ക് ചെലവായത് 129,457. താരപ്രചാരകരുള്ളത് ആണെങ്കിൽ ആ ജാഥയ്ക്ക് 10,700 മാത്രം ചെലവാകുകയുള്ളൂ. ജാഥ, റാലി എന്നിവ ഒഴികെ പ്രചരണ സാമഗ്രികൾക്കായി 10,27,310 രൂപ. പരസ്യം, SMS എന്നിവയ്ക്ക് മാധ്യമങ്ങളിലൂടെ 50,275. പ്രചാരണ വാഹന ചെലവ് തന്നെ ഏകദേശം 11 ലക്ഷം രൂപ. മറ്റു പ്രചാരണ ചെലവുകൾ, അതായത് പ്രചാരണത്തിനിറങ്ങിയവർക്കും ഏജന്റുമാർക്കും നൽകേണ്ടതുൾപ്പെടെയുള്ളത് ഏകദേശം 2 ലക്ഷം രൂപ. 2016 ചെലവാക്കാനാകുന്ന പരമാവധി തുക 28 ലക്ഷം രൂപയാണ്. ഈ പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കണക്കനുസരിച്ച് 24,46,744 രൂപ മാത്രമേ ചെലവായിട്ടുള്ളൂ എന്നായിരുന്നു. എന്നാൽ സത്യം എന്ന് പറയുന്നത് അതല്ല. താരപ്രചാരകരില്ലാത്ത ഒരു ജാഥയ്ക്ക് തന്നെ 20 ലക്ഷം രൂപ ചെലവാകും. താരപ്രചാരകരുള്ളതാണെങ്കിൽ 10 ലക്ഷം. ജാഥ, റാലി എന്നിവ ഒഴികെ പ്രചരണ സാമഗ്രികൾക്ക് 20 ലക്ഷം. മാധ്യമങ്ങളിലും ഡിജിറ്റലിലും ഏകദേശം 30 ലക്ഷം രൂപ വേണം പരസ്യത്തിനും SMSനും. പ്രചരണ വാഹന ചെലവ് തന്നെ 30 ലക്ഷം. മറ്റു പ്രചരണ ചെലവുകൾ, അതായത് ഏജന്റുമാർക്കും പ്രവർത്തകർക്കുമൊക്കെ 40 ലക്ഷം രൂപയോളം ചെലവ് വരും. ആകെ ചെലവ് 1.5 കോടി രൂപയാണ്. 2021, അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെലവാക്കാനാകുന്ന പരമാവധി തുക 30 ലക്ഷം രൂപയാണ്. ബാക്കി പണം എങ്ങനെയാണ് ചെലവാക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഓരോ മണ്ഡലത്തിലും ശരാശരി 150 ബൂത്തുകളുണ്ട്. എറണാകുളം മണ്ഡലത്തിൽ 135 ബൂത്തുകളുള്ളപ്പോൾ സുൽത്താൻ ബത്തേരി, മൂവാറ്റുപുഴ, തൊടുപുഴ, കോവളം മണ്ഡലങ്ങളിൽ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം 216. മണ്ഡലത്തിന്റെ വലിപ്പവും ഭൂപ്രദേശത്തിന്റെ വ്യത്യാസവും അനുസരിച്ച് സ്ഥാനാർത്ഥിയുടെ ചെലവിൽ വ്യത്യാസം വരും എന്നർത്ഥം. ഒരു സ്ഥാനാർത്ഥിയുടെ ശരാശരി ചെലവ് 1 കോടി എന്ന് കണക്കാക്കിയാൽ പോലും 3 മുന്നണി സ്ഥാനാർത്ഥികളുടേതും കൂടിയാകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 420 കോടി രൂപയെങ്കിലുമാകും ചെലവ്. 2016 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്കും യാഥാർത്ഥ്യവും കൂടി തട്ടിച്ചു നോക്കിയാൽ ഇക്കാര്യം മനസ്സിലാവുകയും ചെയ്യും. സത്യത്തിൽ ജയിക്കാൻ സാധ്യതയില്ല എന്നറിഞ്ഞിട്ടും വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാവാൻ മത്സരിക്കുന്നതെന്തിന് എന്ന് പലപ്പോഴും നമുക്ക് തന്നെ തോന്നിയിട്ടില്ലേ? അത് വെറുതെയല്ല. സ്ഥാനാർത്ഥിയായാൽ പ്രചരണത്തിന് പാർട്ടി ഫണ്ട് കിട്ടും എന്ന് മാത്രമല്ല, പ്രദേശത്തെ മുതലാളിമാരിൽ നിന്ന് പിരിക്കുകയും ചെയ്യാം. ഇപ്രകാരം കിട്ടുന്ന തെരഞ്ഞെടുപ്പ് ഫണ്ട് തന്നെ ലക്ഷങ്ങൾ വരും. ജയിച്ചില്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് ജീവിക്കാൻ അതു മതി എന്നർത്ഥം. എന്തായാലും തെരഞ്ഞെടുപ്പ് ഒരു ചില്ലറ കളിയല്ല.